الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സ്നേഹം ഉള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവരെയും ആയാത്ത് ദർസെ ഖുർആൻ ഖുർആൻ പഠന പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ 34 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഭൂമിയിലേക്ക് ഖലീഫയായി നിശ്ചയിച്ചു, നിശ്ചയിക്കാൻ പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് മലക്കുകളുമായി കൂടിയാലോചന നടത്തി, മനുഷ്യന് സവിശേഷമായ അറിവുകൾ നൽകി പരിശീലിപ്പിച്ചു. മാത്രമല്ല, ആ അറിവുകൾ മലക്കുകൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുകയും മലക്കുകൾക്ക് മുമ്പിൽ മനുഷ്യൻ വിജയിക്കുകയും ചെയ്തു. മനുഷ്യന്റെ അറിവിന് മുമ്പിൽ മലക്കുകൾ സുജൂദ് ചെയ്തു, അഥവാ ഉപരിലോകം സുജൂദ് ചെയ്തു. എന്നാൽ ഇബ്ലീസ് മാത്രം സുജൂദിന് വിസമ്മതിച്ചു. ഇങ്ങനെ മനുഷ്യന്റെ ഏറ്റവും സവിശേഷമായ കഴിവ് അറിവാണ് എന്ന് അല്ലാഹു തആല ബോധ്യപ്പെടുത്തി. അതിനുശേഷം ഇനി വരാൻ പോകുന്ന ആയത്തുകളിൽ 35-36 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ ദൗർബല്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 37-ാമത്തെ ആയത്തില് മനുഷ്യന്റെ മഹത്തായ ഒരു ഗുണം, പശ്ചാത്താപ മനസ്സ്, അതാണ് എടുത്തു പറയുന്നത്. ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫയാകുന്ന മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു തആല കൃത്യമായ വഴി കാണിച്ചു കൊടുക്കും എന്ന് തുടർന്ന് പറയുന്നുണ്ട്. 38-39 ആയത്തുകളില് പടച്ച തമ്പുരാൻ മനുഷ്യന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തു വെച്ചത് അല്ലേ? എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ചൊരിഞ്ഞത് എന്ന് ഓർത്തു നോക്കൂ. ആ അനുഗ്രഹങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു മനുഷ്യനെ ഏറ്റവും ഉത്കൃഷ്ട ഘടനയിൽ സൃഷ്ടിച്ചു, ആദരിച്ചു, മനുഷ്യന് മുമ്പിൽ മലക്ക് സുജൂദ് ചെയ്തു, മനുഷ്യനെ അള്ളാഹു തആല സ്വർഗത്തിൽ താമസിപ്പിച്ചു, തുടർന്ന് ഭൂമിയിൽ ഖലീഫയാക്കിയിട്ട് നിശ്ചയിക്കാൻ പോകുന്നു. പടച്ചോൻ എന്തല്ലേ, എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് കാത്തുവെച്ചത്. ആ പടച്ചവനിൽ നിന്നാണ് മനുഷ്യൻ തിരിഞ്ഞു പോകുന്നത്. നമുക്ക് 35 മുതലുള്ള സൂക്തങ്ങൾ പാരായണം ചെയ്തിട്ട് വിശദാംശങ്ങളിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئت فلا تقربا ولا تقربا هذه الشجرة فتكونا من الظالمين فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون.
പടച്ച തമ്പുരാൻ മനുഷ്യനെ വിളിക്കുകയാണ്, അഥവാ ആദം അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്, നേരിട്ട് വിളിക്കുകയാണ്. വഖുൽനാ, നാം പറയുകയും ചെയ്തു. യാ ആദം, ഓ ആദം, നേരിട്ട് അള്ളാഹു സംസാരിക്കുന്നു, അതും ഒരു മഹാസൗഭാഗ്യം തന്നെയല്ലേ. എന്നിട്ട് എന്താ പറയുന്നെന്നറിയോ? ഉസ്കുൻ അന്തവ സൗജുക്കൽ ജന്ന സഖന യസ്കുനു, താമസിച്ചു, വസിച്ചു. ഉസ്കുൻ കൽപ്പനാ രൂപത്തിൽ അല്ലെങ്കിൽ നിർദ്ദേശ രൂപത്തിലാണ് പറയുന്നത്. നീ താമസിക്കുക, അന്ത വീണ്ടും നീ തന്നെ. ആദമാകെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവും അല്ലെ സ്വർഗത്തെ കഴിയാന്ന് പറഞ്ഞപ്പോ. ഉസ്കുൻ അന്ത, നീ താമസിക്കുക. വസൗജുക, നിന്റെ ഇണയും ഹവ്വാ ബീവിയും കൂടെ കൂട്ടണമെന്ന്. അൽ ജന്ന, സ്വർഗത്തിൽ താമസിക്കൂ. പടച്ചതമ്പുരാൻ മനുഷ്യനെ പടച്ചു, അതിന്റെ ഇണയെയും പടച്ചു. അവരിൽ നിന്നാണല്ലോ മനുഷ്യകുലം ലോകത്തുടനീളം വ്യാപിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ആദ്യ കുടുംബം രൂപപ്പെടുകയാണ് അല്ലെ, ആദ്യ മനുഷ്യനിൽ നിന്ന് ആദ്യ കുടുംബം. മാത്രമല്ല, ആദ്യ കുടുംബത്തിന്റെ നാഥനെ അള്ളാഹു പ്രവാചകനായിട്ട് നിശ്ചയിക്കാൻ പോകുന്നു. അവരുടെ തുടക്കം സ്വർഗത്തിലാകുന്നു. എല്ലാം കൂടി അതിസന്തോഷകരമായ ഒരു സാഹചര്യമാണ്. അങ്ങനെ സ്വർഗത്തിൽ താമസിക്കാൻ പറഞ്ഞു. മാത്രമല്ല, വക്കുലാ, കുൽ, തിന്നു, തിന്നുക, ഭക്ഷിക്കുക എന്ന കൽപ്പനയാണല്ലോ. വക്കുലാ, നിങ്ങൾ രണ്ടുപേരും ഭക്ഷിക്കൂ. ആ അലിഫ് ദ്വിവചനത്തെ സൂചിപ്പിക്കുന്നു. വക്കുലാ മിൻഹ, അവിടെ നിന്ന്, ആ സ്വർഗത്തിൽ വെച്ച് നിങ്ങൾ ഭക്ഷിച്ചോളൂ. എങ്ങനെ? റഗദൻ, സുഭിക്ഷമായിട്ട്. ആഗ്രഹിക്കുന്നതെന്തും, ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. എന്ത് പറഞ്ഞാലും കിട്ടുന്ന ഇടമായിരിക്കും റഗദൻ. ഹൈസു ഷിത്തുമ, എവിടെയോ അവിടെ. ഹൈസു ഷിത്തുമ, നിങ്ങളുടെ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് എവിടെ വെച്ച് എന്ത് കഴിക്കാനാണോ, യഥേഷ്ടം എന്തും എങ്ങനെയും ആവാം, ഒന്നിനും ഒരു കുറവുണ്ടാവില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യ മനുഷ്യരോട് പറയാൻ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? വലാ തഖ്റബ ഹാദിഹി ശജറ, വലാ തഖ്റബ, നിങ്ങൾ രണ്ടുപേരും അടുക്കരുത്. ഹാദിഹി ശജറ, ഈ പ്രത്യേക മരം ഉണ്ടല്ലോ, ശജറ മരം, ഈ മരത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. ഇത് മാത്രമേ കണ്ടീഷനുള്ളൂ. അങ്ങനെ അടുത്താലുണ്ടല്ലോ, ഫ, അപ്പോ തക്കൂന, നിങ്ങൾ രണ്ടുപേരും ആകും, എന്താകും? മിനൽ വാലിമീൻ, അക്രമികളിൽ പെട്ടുപോകും. ഇവിടെ എന്താ അക്രമം? ബോംബെറിഞ്ഞതാണോ? അതല്ലെങ്കിൽ അങ്ങനെ വല്ല അക്രമ പ്രവർത്തനങ്ങളാണോ? അല്ല. പിന്നെ എന്താണ്? ആ വാക്കിനകത്തുണ്ട് ക്രമം, അക്രമം. ക്രമം തെറ്റിക്കലാണ് ഏറ്റവും വലിയ അക്രമം അല്ലേ. അതിനെയാണ് ഖുർആൻ ഏറ്റവും ഗുരുതരമായ ക്രമം തെറ്റിക്കൽ എന്ന നിലയ്ക്ക് ശിർക്ക് പറയുന്നുണ്ട്. ആ ശിർക്കാണല്ലോ കൊടിയ അക്രമമായിട്ട് പറഞ്ഞത്. ഇന്ന ശിർക്ക ലബുൽമുൻ അലീം. അതിനാൽ ക്രമം തെറ്റിക്കരുത്. എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ട്, വ്യവസ്ഥ പാലിക്കണം എന്ന് മാത്രമാണ് പടച്ചതമ്പുരാൻ ഇവിടെ കണ്ടീഷനായിട്ട് രണ്ടുപേരോടും പറയുന്നത് എന്നതാണ്. അങ്ങനെയാണല്ലോ ജീവിതം. ഈ ലോകത്തെ ജീവിതവും അങ്ങനെ തന്നെ അല്ലേ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നത് അല്ലേ? എന്തും അനുഭവിച്ചോളൂ. നമ്മളോട് പറഞ്ഞ അതാണ്, കുലു വശ്രബു, തിന്നോളൂ, കുടിച്ചോളൂ. വലാ തുസരിഫു, അമിതമാകരുത്, ധൂർത്താവരുത്. ഒറ്റൊരു കണ്ടീഷൻ മാത്രം. ജീവിതത്തിലെ പരീക്ഷണം എന്നത് അള്ളാഹു നിശ്ചയിച്ച പരീക്ഷണം ഇത്രയേ ഉള്ളൂ. എല്ലാം ആവാം. പ്രകൃതിപരമായ എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ ചില കണ്ടീഷൻ. എന്തിനാണ്? അതൊരു പരീക്ഷണത്തിന്റെ ഭാഗമാണ്. ഇതിലും വലിയ സ്വർഗം നിങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പരീക്ഷണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് മാത്രം, അതിനപ്പുറം പ്രയാസമൊന്നും ഉണ്ടാവില്ല. എന്തും കുടിച്ചോളൂ, പക്ഷെ മദ്യം കുടിക്കരുത്. എന്തും തിന്നോളൂ, പക്ഷെ ശവം അതുപോലെ പന്നി മാംസം പോലെയുള്ള ചിലത് കഴിക്കരുത്. ഇങ്ങനൊരു നിയന്ത്രണം നിങ്ങൾക്ക് ഇണകളായിട്ട് കഴിയാം, പക്ഷെ വ്യഭിചാരം അരുത്, ഒന്നിച്ച് ജീവിച്ചോളൂ. ഇങ്ങനെ ചില നിഷ്ഠകൾ, ചില വ്യവസ്ഥകൾ, അത് എന്തിനാണ്? അതിനാണ് സംസ്കാരം എന്ന് പറയാം. നമ്മുടെ കാലത്ത് ഹലാൽ ഹറാം ചർച്ചയാവുകയാണ്. യഥാർത്ഥത്തിൽ എന്തിനാണ് നിശ്ചയിക്കപ്പെട്ടത്? ഇത് തന്നെയാണ് ഉദ്ദേശം. ജീവിതത്തിനൊരു വ്യവസ്ഥയും ചിട്ടയൊക്കെ വേണ്ടേ? തോന്നും പോലെ അടിച്ചു പൊളിച്ച് കഴിഞ്ഞാൽ മൃഗതുല്യരായി മാറില്ലേ? ജീവിതത്തിന് യാതൊരു നിയന്ത്രണം ഇല്ലാതെ വരില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ ചില വ്യവസ്ഥകൾ. അത് പ്രകൃതി നിയമമാണ്, പടച്ച തമ്പുരാന്റെ നിശ്ചയമാണ്. അത് നന്മയല്ലേ ആകുള്ളൂ, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ തല്ലു പിടിക്കുന്നത് എന്നാണ് പടച്ചവന് ചോദ്യം. അതിനാൽ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ പാലിക്കണം എന്ന് മാത്രം പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ശരിയായ തറവാട് ഏതാണ്? നമുക്ക് പല തറവാട്ട് പേരും ഉണ്ടാവും. ഞാൻ ഇന്ന തറവാട്ടുകാരനാണ്, ഞങ്ങൾ അവിടുന്ന് വന്നതാണ്, ഇവിടുന്ന് വന്നതാണ്. ഒരുവിധം എല്ലാവരും പറയാം ഞങ്ങള് ബ്രാഹ്മണൻ തൊപ്പിയിട്ടതാണെന്നാണ്, മോശമാക്കണ്ടെന്ന് കരുതിയിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ തറവാട് ഏതാണ്? സ്വർഗമാണ് നമ്മുടെ തറവാട്. അതിന്റെ ഡീഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആധാരത്തിന്റെ വാചകങ്ങളാണ് ഉസ്കുൻ അന്തവ സൗജുക്കൽ ജന്ന, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ പോയി പാർക്ക്. നമുക്ക് പഠിച്ചവൻ തീരെ എഴുതി തന്നതാണ്. എന്നിട്ടല്ലേ അത് വേണ്ടാന്ന് വെച്ചിട്ട് അല്ലേ ദുനിയാവിലെ താൽക്കാലിക മോഹങ്ങൾക്ക് പിന്നാലെ നമ്മളിങ്ങനെ നെട്ടോട്ട് മൂടിക്കൊണ്ടിരിക്കുന്നത്? അത് വളരെ ഗുരുതരമായ വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, ആ നഷ്ട സ്വർഗം തിരിച്ചു പിടിക്കണം. അല്ലാഹുമ്മ അതിഖ്നാ മിനന്നാർ വഅദ്ഖിൽനാൽ ജന്നത യാ റബ്ബൽ ആലമീൻ. പടച്ചോനെ നരകത്തിൽ നിന്ന് കാത്തോളണേ, സ്വർഗപ്രവേശം നൽകി അനുഗ്രഹിക്കണേ. ഇത് ചോദിക്കാനുള്ള നമ്മുടെ ഒരു അവകാശം നമ്മുടെ ആദി മാതാപിതാക്കൾ സ്വർഗസ്ഥരായിരുന്നു എന്നത് തന്നെയാണ്. ആ സ്വർഗം വീണ്ടെടുക്കാനാണ് പടച്ചോ നമ്മ ഇങ്ങോട്ട് വിട്ടത്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ വല്ലാത്തൊരു ത്രില്ലിംഗ് ആണ് നമ്മുടെ ലൈഫ് അല്ലെ. എന്ത് രസമാണ് ആ നഷ്ട സ്വർഗം വീണ്ടെടുക്കാൻ. അപ്പൊ വല്ലാത്തൊരു ആവേശവും വാശിയും ഒക്കെ ഉണ്ടാവില്ലേ നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ എന്ന് പറയുമ്പോ? അങ്ങനെ മുന്നോട്ട് പോകാനാണ് പടച്ച തമ്പുരാൻ നമ്മെ ഉണർത്തുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ടുപേർക്കും നിശ്ചയിച്ചാണ് ഒരു മോഡൽ എക്സാം നടക്കാൻ പോവാണ് അല്ലേ എന്ന് പറയാം. യഥാർത്ഥത്തിൽ അവർക്ക് മറ്റൊരു എക്സാം വരാൻ പോകുന്നു, മറ്റൊരു പരീക്ഷ, യഥാർത്ഥ പരീക്ഷ. യഥാർത്ഥ പരീക്ഷ ഹോൾ ഭൂമിയാണ്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പൊരു മാതൃകാ പരീക്ഷ നടക്കാൻ പോവാണ്. അതിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും ഒരുങ്ങി ചോദ്യ പേപ്പർ കൊടുത്തു കഴിഞ്ഞു. എന്താണ് വലാ തഖറബ ഹാദിഹി ശജറ ഫതകൂന മിന ളാലിമീൻ എന്നതായിരുന്നു അത്. എന്നിട്ട് എന്തായി? എന്ന് പറയുമ്പോ വഴുതി വീണു എന്നാണ്. അസല്ല എന്ന് പറയുമ്പോ ഒരാൾ പറയുന്ന പെട്ടെന്ന് പിടിച്ച് തള്ളുമ്പോ ഉണ്ടല്ലോ നമ്മൾ ചെന്ന് വീഴും കൺട്രോള് വിട്ടിട്ട്, ഈ അവസ്ഥയ്ക്കാണ് അസല്ല. അപ്പൊ ശരിക്കും പിഴപ്പിച്ചു, വഴി തെറ്റിച്ചു. സല്ലത്ത് വീഴ്ച. വീഴ്ച എന്ന് പറയുമ്പോ രണ്ടു തരത്തിലാകാം, വഴുതി വീഴലും അതുപോലെ തന്നെ തെറ്റ് സംഭവിക്കലും. രണ്ടിനും ആ വാക്ക് പറയാം. ഫ അസല്ല, അങ്ങനെ വഴി തെറ്റിച്ചു കളഞ്ഞു. ഹുമ, അവർ രണ്ടുപേരെയും തെറ്റിച്ചു. ആരാ തെറ്റിച്ചത്? ആ ഷെയ്ത്താൻ, പിശാചാണ് വഴി തെറ്റിച്ചത്. അത് അടിവരായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വാചകമാണ്. എവിടെ നിന്ന്? അൻഹ, ആ കൽപ്പനയുടെ കാര്യത്തിൽ വഴി തെറ്റിച്ചു. അല്ലെങ്കിൽ അനിൽ ജന്ന, അനിൽ അനിൽ അനിശ്വജറ, ആ വൃക്ഷത്തിന്റെ കാര്യത്തിൽ അല്ലെ വഴിതെറ്റിച്ചു. മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നത് ആ കൽപ്പനയിൽ നിന്ന് അവരെ വഴിതെറ്റിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഫഅസല്ലഹുമ ശൈത്താനു അൻഹ. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? പലരും പറഞ്ഞ് പ്രചരിപ്പിച്ചൊരു കാര്യമുണ്ട്, ആദി പാപത്തിന്റെ നിമിത്തം പെണ്ണാണ്, അതും പെണ്ണിന്റെ തലയിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. ഇവിടെ അള്ളാഹു തആല വളരെ കൃത്യമായിട്ട് തിരുത്തുന്നു, അല്ലെങ്കിൽ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താണ്. ഫഅസല്ലഹുമ ശൈത്താൻ, അല്ല പെണ്ണല്ല, ആണുമല്ല, പിന്നെയോ പിശാചാണ് യഥാർത്ഥത്തിൽ അവരെ വഴിതെറ്റിച്ചത് എന്ന് അള്ളാഹു അടിവരയിട്ട് പറയാൻ. എന്നാലും കുറച്ചുകൂടി അതിൽ പങ്കുള്ളത് ആണിന് തന്നെയാണ് എന്ന് മറ്റു പലയിടങ്ങളിലും പറയുന്നു. ഫ അഹ്റജഹുമ ഫ അങ്ങനെ അഹ്റജ അവൻ പുറത്താക്കി, ആര്? പടച്ചോൻ പുറത്താക്കി. ഹുമ അവർ രണ്ടുപേരെയും പുറത്താക്കി. എവിടെ നിന്നായിരിക്കും? മിമ്മ കാന ഫി, മിമ്മ അതിൽ നിന്ന്, കാന ഉണ്ടായിരുന്നു, കാന അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു, ഫീഹി അതിൽ, അവർ രണ്ടുപേരും ഏതൊന്നിലാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് അവരെ അവൻ പുറത്താക്കി. പടച്ചോന്റെ സംസാര ശൈലി മാറിയത് കണ്ടോ? എങ്ങനെയാ തുടങ്ങിയത്? നാം പറഞ്ഞു, ഓ ആദം, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്. നേരിട്ടാണ് സംസാരിച്ചത് അല്ലെ. ഇപ്പൊ കണ്ടോ എത്ര അകലമാണ്. അവൻ പുറത്താക്കി, ഞാൻ പുറത്താക്കി എന്ന് പറഞ്ഞില്ല. എന്താ കാരണം? പടച്ചോൻ അഭിമാന ബോധമുള്ളതാണ്. ഞാനായിട്ട് ആ പണി ചെയ്തു എന്ന് വരാൻ പാടില്ലല്ലോ. എന്നിട്ട് പറയാണ്, അവർ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ നിന്ന്. എന്തിനാ ഇങ്ങനെയൊക്കെ വളച്ചുകെട്ടിയത്? മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ പോരെ. അതും പടച്ചോൻ പറയാൻ ഇഷ്ടപ്പെട്ടില്ല. പടച്ചോൻ അഭിമാന ബോധമുള്ളവനാണ്, അതുകൊണ്ട് ആ വാക്കും പടച്ചോൻ ഉപയോഗിച്ചില്ല. കണ്ട, ഖുർആനിലെ ചില കൃത്യമായ ചില പദപ്രയോഗങ്ങൾ, അതിന്റെ സന്ദർഭങ്ങൾ അറിയുമ്പോഴാണ് നമുക്കത് ബോധ്യമാണ്. അള്ളാഹുവിൽ നിന്ന് അകന്നു പോയാല് നമ്മൾ ഒരുപാട് ഖാദങ്ങൾ അകന്നു പോകും എന്നുകൂടി ഇവിടെ ഈ വാചക ഘടനയിൽ മനസ്സിലാവും. അവരെവിടെയാണോ ഉണ്ടായിരുന്ന അവിടുന്ന് അവനങ്ങ് പുറത്താക്കി. ഇത്രേ പറഞ്ഞുള്ളൂ. സ്വർഗം എന്ന സുന്ദരമായ വാക്ക് എന്തിനാണ് അല്ലെ ഈ ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നത്? അള്ളാഹു അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. എത്ര കൃത്യമാണ്, എത്ര സൂക്ഷ്മമാണ് ആ പ്രയോഗ ശൈലി എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? വഖുൽന, നാം പറഞ്ഞു, ഇഹ്ബിതു ബഅദുക്കും ലിബഅദിന അദു, ഹബത, ഇറങ്ങി എന്നാണ്. ഫ്ലൈറ്റ്
ബഷീർ സാഹിബ്, നമ്മുടെ നെറ്റ് കട്ടായിട്ടുണ്ടോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളുടെ ബഷീർ സാഹിബിന്റെ നെറ്റ് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഉടനെ തന്നെ കയറും ഇൻഷാല്ലാ.
അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോയി. അപ്പൊ ആരൊക്കെയാണ് ഉള്ളത്? ഇപ്പൊ ഭൂമിയിലേക്ക് വരാൻ പോകുന്നത് ആദം, അതുപോലെ ഹവ്വാ ബീവി ഉണ്ട്, പിന്നെ ബാക്ക് സീറ്റില് ഇബ്ലീസും കയറി കൂടിയിട്ടുണ്ടാവും. അങ്ങനെയാണ് അവര് ഇപ്പോ നിങ്ങൾ എന്ന രൂപത്തിൽ, ബഹുവചന രൂപത്തിൽ അള്ളാഹു പ്രയോഗിച്ചത്. അവരൊരു സംഘമായിരിക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? വലക്കും നിങ്ങൾക്കുണ്ട്, ഫിൽ അർ ഭൂമിയിൽ ഉണ്ട്, മുസ്തഖർ വാസസ്ഥലം ഉണ്ട്, വ മതാഉൻ വിഭവങ്ങളുമുണ്ട്, ഇലാ ഹീൻ നിശ്ചിത അവധി വരെ, ഹീൻ ഒരു അവസരം അവധി, ഇലാ ഹീൻ ഒരു അവധി വരെ നിങ്ങൾക്ക് അവിടെ വിഭവങ്ങളും ഉണ്ട് എന്നാണ്. ഭൂമിയിൽ വാസസ്ഥലമുണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള സംവിധാനമുണ്ട്. മാത്രമല്ല വ മതാഉൻ ഇലാ ഹീൻ, നിശ്ചിത അവധി വരേക്കുള്ള വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങൾക്ക് അവധിയുണ്ട്, ഒരാൾക്ക് അനുവദിച്ച അളവിന് അവധിയുണ്ട്. അതുകൊണ്ട് എല്ലാം ഉപയോഗിച്ച് തീർക്കരുത്, വരും തലമുറയ്ക്ക് കൂടി ഉള്ളതാണത്. മാത്രമല്ല ആരും പേടിക്കേണ്ട, എല്ലാവർക്കും ഉണ്ടാവും വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുടുംബാസൂത്രണം നടത്തിയില്ലേ? എന്തിനായിരുന്നു? ആ മനുഷ്യന്മാർ എണ്ണം കൂടിക്കഴിഞ്ഞാലേ പട്ടിണിയാവും എന്ന് പേടിച്ചിട്ടാണ്. അങ്ങനെ ആളുകൾക്ക് ബക്കറ്റൊക്കെ കൊടുത്തിട്ട് കുടുംബാസൂത്രണ ക്യാമ്പയിൻ നടന്നിരുന്നു നമ്മുടെ കേരളത്തിലും അല്ലേ. നാം രണ്ട്, നമുക്ക് രണ്ട്, നാം ഒന്ന്, നമുക്കൊന്ന്. ഇപ്പോഴെന്താ പറയുന്നത്? നാം ഒന്ന്, പിന്നെ ഒന്നുമില്ല, നമുക്കൊരു പട്ടിക്കുട്ടി എന്നാണ് ഇപ്പോ. അപ്പൊ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം അള്ളാഹുവിന്റെ വിഭവങ്ങളിൽ നമുക്കുണ്ടായ സംശയങ്ങളാണ്. ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കുമ്പോഴല്ലേ എനിക്ക് ഉണ്ടാവുള്ളൂ എന്ന ധാരണയാണ്. അള്ളാഹുവാണ് നൽകുന്നത് എന്ന് മറന്നുപോയി. അവിടെയാണ് പടച്ചോൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ മത്താഉൻ ഇലാഹീൻ, നിങ്ങൾക്ക് നിശ്ചിത അവധി വരേക്കുള്ള വിഭവം ദുനിയാവിൽ കിട്ടും എന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് മനുഷ്യനെ പടച്ചോൻ ഭൂമിയിലേക്ക് ഇറക്കുന്നത്. എങ്ങനെയായിരിക്കും മനുഷ്യനെ ഇബ്ലീസ് ശരിക്കും പറ്റിച്ചത്? ഖുർആൻ അത് എടുത്തു പറയുന്നുണ്ട്, ശരിക്കും ബോധപൂർവം അബദ്ധത്തിൽ പെടുത്തിക്കളിയായിരുന്നു മനുഷ്യനെ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഇല്ലാ അൻ തക്കൂന മലക്കൈൻ, നിങ്ങളത് തിന്നാല് നിങ്ങൾക്ക് രണ്ടാൾക്കും മലക്കാകാൻ പറ്റും, അല്ലെങ്കിലോ ഔ തക്കൂന മിനൽ ഖാലിദീൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാശ്വത ജീവിതം ലഭിക്കും. അത് കിട്ടാതിരിക്കാനാണ് പടച്ചോ നിങ്ങളോടത് തിന്നരുതെന്ന് പറഞ്ഞത്, സൂറത്തുൽ ആറാഫ് 20-ലാണ്. സൂറത്തു ത്വാഹയിൽ പറയുന്ന എന്താണെന്നറിയോ? വല്ലാത്തൊരു പ്രയോഗമാണ്. ഹൽ അദുല്ലുക അല ശജറത്തുൽ ഖുൽദ്, ശാശ്വതം അല്ലെങ്കിൽ അമൃതവൃക്ഷത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. അമൃതവൃക്ഷം ശജറത്തുൽ ഖുൽദ് വ മുൽക്കില്ല യബുല, മാത്രമല്ല അനശ്വരമായ ആധിപത്യവും നൽകാം എന്ന് അള്ളാഹു അല്ല ഇബ്ലീസ് പറയാണ്. അനശ്വരാധിപത്യം. ഇപ്പൊ എന്തായിരിക്കും പറഞ്ഞത്? പടച്ചോൻ എങ്ങനെയാ പടച്ചോനായെന്നറിയാം. എന്നും നിലനിൽക്കുന്ന സകല ആധിപത്യങ്ങളുടെ ഉടമയായത് ഈ പഴം കഴിച്ചിട്ടാണ്. ശരിക്കും ചിന്തിച്ചാല് പിശാചാണെന്ന് തോന്നുന്നു ഈ ലോകത്തെ ആദ്യത്തെ പരസ്യകലയുടെ ഉപജ്ഞാതാവ്. അങ്ങനല്ലേ പരസ്യവാചകങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടുപോകുന്നില്ലേ? എന്ന മാതിരി ഇബ്ലീസ് ഉപയോഗിച്ച വാക്ക് നോക്ക്, ഷജറത്തുൽ ഖുൽദ് അമൃതവൃക്ഷം വ മുൽക്കില്ല യബ്ല, ഒരിക്കലും നശിച്ചു പോകാത്ത ആധിപത്യവും നൽകാൻ, പിന്നെ ആരാ പെട്ടുപോകാത്തത് അല്ലേ? അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. അവിടെ ആദമിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് പടച്ചാൻ. ഫനസിയ, അയാൾ മറന്നുപോയി. വലം നജിദ് ലഹു അസ്മ, അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യം ഒട്ടുമില്ലായിരുന്നു എന്ന് സൂറത്ത് ത്വാഹ 115-ല് അള്ളാഹു തആല പറയുന്നുണ്ട്. വളരെ കൃത്യമായ ഒരു പരിശീലനമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അല്ലെ. ഇങ്ങനെ ഒരു ശത്രു ഉണ്ട് എന്ന ബോധ്യം ഉണ്ടായല്ലോ. ഇനി മുന്നോട്ട് പോകാം. ഇനി എങ്ങനെ അറിവ് പ്രയോജനപ്പെടുത്തിയിട്ട് പൈശാചികതയിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാം എന്ന നിലയ്ക്കുള്ള കൃത്യമായ ധാരണ ലഭിച്ചു. പക്ഷെ ആദം വളരെ മഹത്തരമായ ഒരു കാര്യം അവിടെ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്തെന്നറിയോ? പടച്ചോന്റെ മുമ്പില് തനിക്ക് സംഭവിച്ച അബദ്ധം ഏറ്റു പറയാണ്. അങ്ങനെ തലഖ സ്വീകരിച്ചു, ഏറ്റു പറയാണ് ആദം സ്വീകരിച്ചു. മിർ റബ്ബിഹി, തന്റെ നാഥനിൽ നിന്ന്, കലിമാത്തിൻ ചില വചനങ്ങൾ. അങ്ങനെ അത് ഏറ്റു പറഞ്ഞപ്പോ എന്തായി? ഫതാബ അലൈ, പടച്ചോൻ പശ്ചാത്താപം സ്വീകരിച്ചു എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആരായി പടച്ചോൻ? ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അവൻ സകലം പൊറുക്കുന്ന, എല്ലാ പശ്ചാത്താപവും സ്വീകരിക്കുന്ന കരുണാനിധിയാണ് പടച്ചോൻ. അവൻ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നിട്ട് വീണ്ടും നമുക്ക് അള്ളാഹു പ്രതീക്ഷ നൽകുന്നില്ലേ? ഈ വചനങ്ങൾ അള്ളാഹു പറഞ്ഞു കൊടുത്തു. നാൻ എന്തായിരുന്നു അത്? സൂറത്തുൽ ആറാഫില് പടച്ചതമ്പുരാൻ തന്നെ അത് പറഞ്ഞു തരുന്നുണ്ട്. റബ്ബന വലംന അംഫുസന വ ഇല്ലം തഗ്ഫിർ ലന വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ, ഞങ്ങൾ ഞങ്ങളോട് സ്വന്തം മനസാക്ഷിയോട് അബദ്ധം ചെയ്തു പോയിരിക്കുന്നു, അതുകൊണ്ട് നീ പൊറുക്കണം, നീ കരുണ ചെയ്യണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളാകും റബ്ബേ. സൂറത്തുൽ ആറാഫ് 23-ാമത്തെ ആയത്തിലാണ് പറയുന്നത്. എന്തല്ലേ, ഒരു തെറ്റ് സംഭവിച്ചപ്പോ അതിനുള്ള പരിഹാരവും പടച്ചോൻ തന്നെ പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെയല്ലേ നമ്മൾ ഇപ്പൊ ഒരു ഒരു അപേക്ഷ എഴുതുകയാണെങ്കിലേ അത് പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം, അവര് തന്നെ പറയുന്ന അപേക്ഷ ഫോമിൽ എഴുതി കൊടുക്കണം, എങ്കിലേ സ്വീകരിക്കപ്പെടുള്ളൂ എന്നല്ലേ. എന്ന പോലെ അള്ളാഹു പഠിപ്പിച്ച വാക്കുകൾ തന്നെ ഏറ്റു പറയാനാ പറഞ്ഞത്. അങ്ങനെയാണല്ലോ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം പഠിപ്പിച്ചതും പടച്ചോനാണ്. അതേ പടച്ചോൻ തന്നെ ആദം, നീ അങ്ങനെ കുറ്റബോധത്താൽ ഉരുകിത്തീരല്ലേ, നിനക്കിതാ ഒരു വഴി എന്ന് പറഞ്ഞ് വീണ്ടും വിശുദ്ധിയിലേക്ക് പടച്ചതമ്പുരാൻ തന്നെ മനുഷ്യനെ തിരിച്ചുകൊണ്ടുവരുന്നു. എന്തൊരു പ്രതീക്ഷയാണ്! അതുവഴിയാണല്ലോ നമ്മളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ആ പ്രാർത്ഥന പഠിപ്പിച്ചതും അള്ളാഹുവാണ് എന്നത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു മനസാക്ഷിയുടെ നിരന്തരമായ ഇടപെടൽ മനുഷ്യനിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പിന്നെയും പിന്നെയും നമ്മെ കഴുകി തുടച്ച് വൃത്തിയാക്കി വിശുദ്ധമാക്കി വെക്കാൻ പറ്റുന്നത്, അല്ലെ? അതിനാണ് തൗബ എന്ന് പറയാം. സംഭവിച്ചതിൽ നിന്ന് തിരിച്ചു വരാം, തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, തെറ്റിൽ നിന്ന് ശരിയിലേക്ക്, നരകത്തിന്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിന്റെ വഴിയിലേക്കുള്ള തിരിഞ്ഞു നടത്തമാണല്ലോ സ്വർഗം, തിരിഞ്ഞു നടത്തമാണല്ലോ തൗബ. അത് ശുദ്ധ പ്രകൃതി നിലനിർത്തുമ്പോൾ, മനസാക്ഷിയുടെ വിശുദ്ധിയെ നിലനിർത്തുമ്പോഴേ കഴിയുള്ളൂ. എന്തിനാണ് ഈ കുറ്റബോധത്തിന്റെ ഭാണ്ഡങ്ങളും പേറിയിട്ട് ദുനിയാവിൽ ഇങ്ങനെ കഴിയുന്നത്, അല്ലെ? അതാത് സമയത്ത് തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് പോയാൽ അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇനി എന്താ സംഭവിക്കാം? അങ്ങനെ ആദം വിശുദ്ധി നേടി. ആദം അലൈഹിസ്സലാം പ്രവാചകനായിട്ട് നിയോഗിക്കപ്പെടാൻ പോവാണ് ഇനി ഭൂമിയിൽ. ഇതുവരെ ആദം ഒരു മനുഷ്യന്റെ പ്രതീകം മാത്രമാണ്, അല്ലെ? ഇനി ആദം അള്ളാഹുവിന്റെ ദൂതനായിട്ട് നിശ്ചയിക്കപ്പെടാൻ പോകുന്നു. നമ്മൾ സംശയിക്കുമല്ലോ, പ്രവാചകന്മാർ തെറ്റ് ചെയ്യില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ആദമിന് ഇത് സംഭവിച്ചത്? അന്ന് ആദം ഒരു മനുഷ്യൻ മാത്രമാണ്. മൂസ അലൈഹിസ്സലാം ഒരാളെ വധിച്ച, മൂസ നബിയുടെ കയ്യാൽ ഖിബ്തി കൊല്ലപ്പെട്ട സംഭവമുണ്ട്, അതും പ്രവാചകത്വത്തിന് മുമ്പാണ് എന്ന് കാണാം. ഇവിടെ അള്ളാഹു തആല ആദം അലൈഹിസ്സലാമിന് പ്രവാചകത്വത്തിന്റെ യോഗ്യത നൽകിയിട്ട് നിശ്ചയിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാം. പാപമുക്തനായിട്ട് പ്രവാചകനായിട്ട് നിശ്ചയിക്കപ്പെടാൻ പോവാണ്. അതിന്റെ ഭാഗമാണ് അടുത്ത സൂക്തങ്ങൾ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പാപം, ആദിപാപം എങ്ങനെ സംഭവിച്ചു, ആദിപാപത്തിന്റെ പിന്നിൽ ആരാണ്? ആദിപാപം എല്ലാ മനുഷ്യരും ഏറ്റുവാങ്ങണം, കാരണം ആദം മനുഷ്യ പിതാവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഖുർആൻ അതിനെ ഖണ്ഡിക്കുകയാണ്. ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ പേറുകയില്ല എന്ന് ഖണ്ഡിതമായി പറയുന്നു. യേശു കുരിശിലേറിയത് ആ പാപങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അതിനെയും വിശുദ്ധ ഖുർആൻ ഖണ്ഡിക്കുന്നുണ്ട്. കാരണം ഫഅസല്ലഹുമശ്ശൈത്താൻ, അല്ലെ? മാത്രമല്ല, ആദം അലൈഹിസ്സലാം പശ്ചാത്താപ വിവശനായിട്ട് പടച്ചവന്റെ മുമ്പിൽ എല്ലാം ഏറ്റു പറഞ്ഞ് പൂർണ്ണ വിശുദ്ധി നേടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ കുഞ്ഞും പെറ്റു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. അതുകൊണ്ട് ആ കുറ്റബോധവുമായിട്ട് ജീവിക്കല്ലേ, സ്വസ്ഥമായിട്ട് വളരെ സമാധാനത്തോടെ സ്വർഗം ലക്ഷ്യമാക്കിയിട്ട് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഉണർത്തുന്നുണ്ട്. ഇനി 38-39 ആയത്തുകൾ അള്ളാഹു ഭൂമിയിലേക്ക് വരുന്ന മനുഷ്യന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന സംവിധാനം എന്താണ് എന്ന് പറയുന്നുണ്ട്. വീണ്ടും പറയാണ്, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ. നാം പറഞ്ഞു, ഇഹ്ബിതു, നിങ്ങൾ ഇറങ്ങിപ്പോകൂ, മിൻഹ, ഇവിടെ നിന്ന്, ഈ സ്വർഗത്തിൽ നിന്ന്, ജമീഅൻ, ഒന്നടങ്കം. നേരത്തെ പറഞ്ഞ ആ മൂന്ന് പേരും ഉണ്ടാവും, ആദമും ഹവ്വയും പിശാചും ഉണ്ടാവും, അല്ലെ? അവരൊന്നടങ്കം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ടോ? എന്നിട്ട് അള്ളാഹു ഒരു കാര്യം പറയുന്നുണ്ട്, ഇതൊരു ശപിച്ചു പുറത്താക്കിയതല്ല, മറിച്ച് മനുഷ്യന്റെ ദൗത്യം ഭൂമിയിലാണ് എന്ന് നേരത്തെ പറഞ്ഞില്ലേ. ഇന്നീ ജാഇലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്കാണ് മനുഷ്യനെ നിശ്ചയിക്കുന്നത്. അതിനിടക്ക് ഒരു ട്രെയിനിങ് പീരീഡ് ആണ് സ്വർഗത്തില്, അത് കഴിഞ്ഞു, അതൊരു ടെസ്റ്റ് ആയിരുന്നു, ആ ടെസ്റ്റിൽ പരാജയം സംഭവിച്ചു, പക്ഷെ അതിനെ മറികടന്നു മനുഷ്യൻ. പക്ഷെ ഇബ്ലീസോ? ഇബ്ലീസിന് മറികടക്കാൻ പറ്റിയില്ല. അബാ വസ്തക്ബറ, അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു, മനുഷ്യൻ പശ്ചാത്തപിച്ചു. അവിടെയാണ് മനുഷ്യനും ഇബ്ലീസും തമ്മിൽ വേർതിരിയുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം. ഇബ്ലീസ് തോറ്റുപോയി. അങ്ങനെ ഭൂമിയിലേക്ക് വരുന്ന മനുഷ്യന് പടച്ചവൻ കൊടുത്ത ആദ്യത്തെ വാഗ്ദാനം എന്താണെന്നറിയോ? ആണെങ്കിൽ തീർച്ചയായും വരും, നിങ്ങൾക്ക് വന്നെത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് വന്നെത്തുകയാണെങ്കിൽ, വന്നെത്തും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ വന്നെത്തിയാൽ, യത്തിയന്നക്കും മിന്നി, എന്നിൽ നിന്ന്, ഹുദൻ, മാർഗദർശനം വന്നെത്തിയാൽ, ഫ, അപ്പോൾ, മൻ തബിഅ, പിൻപറ്റി, ആർ പിൻപറ്റുന്നുവോ, ഹുദായ, എന്റെ മാർഗത്തെ, ഹുദ, മാർഗം, അത് നാം ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ അൽ ഹുദയാകുമ്പോൾ സന്മാർഗമാകും. എന്റെ മാർഗത്തെ ആർ പിൻപറ്റുന്നുവോ ഫ അപ്പോൾ ലാ ഹൗഫുൻ അലൈഹിൻ, അവർക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുവാനും നിമിത്തമാവില്ല എന്ന് അള്ളാഹു വാക്ക് തരാണ്. അപ്പൊ അവിടെയും ഭൂമിയിലേക്ക് മനുഷ്യനെ അയക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യപൂർവം നൽകുന്ന വാഗ്ദാനം ഹിദായത്താണ് അല്ലെ. സന്മാർഗത്തിന്റെ വഴികൾ അവിടെ ഉണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യപൂർവം പ്രാർത്ഥിച്ചത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമാണ്. അതേ കാര്യമാണ് ഇവിടെ അള്ളാഹു തആല വാഗ്ദാനം ചെയ്യുന്നത്. ആ ഹിദായത്തിന്റെ വഴി പ്രവേശിച്ചാലില്ലേ പിന്നെ പേടിക്കാനില്ല, ദുഃഖിക്കാനുമില്ല. എപ്പോഴാ പേടി? വല്ലതും നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ് പേടി. എപ്പോഴാ ദുഃഖം ഉണ്ടാകാ? നഷ്ടപ്പെട്ട് കഴിയുമ്പോ പിന്നെ സങ്കടവും ദുഃഖവും പടച്ചോനെ കൈവിട്ട് പോയല്ലോ. ഈ രണ്ടുമില്ലാത്ത സ്വസ്ഥമായ ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഇടമാണ്. ആ ഹിദായത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അങ്ങനെയായിട്ട് മാറും. അപ്പൊ ഇസ്ലാമിന്റെ തുടക്കം തന്നെ സമാധാനമാണ്. എന്നിട്ടല്ല ഈ ദീനിനെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒക്കെ മുദ്ര ചാർത്തിയിട്ട് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. തുടക്കം തന്നെ ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, മുത്തമഇന്നായ പ്രശാന്തമായ മാനസികാവസ്ഥയിൽ മുന്നോട്ട് പോകാം എന്ന് അള്ളാഹു വാക്ക് തരാണ്. എന്നിട്ട് മറുവശം പറയുന്നു, നിങ്ങൾക്ക് ഭൂമിയിൽ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് വല്ലദീന കഫറു വകദബൂബി ആയാത്തിന, നമ്മുടെ സൂക്തങ്ങളെ ദൃഷ്ടാന്തങ്ങളെ കഫറു നിഷേധിക്കുകയും വകദബു തള്ളിപ്പറയുകയും ചെയ്യുന്നവർ, ഉലായിക അസ്ഹാബുന്നാർ, അവരത്രേ നരകക്കാർ, ഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ ശാശ്വതരാണ്. കുഫ്ർ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാണ്. കദബ എന്ന് പറയുമ്പോൾ അത് പ്രകടമാവുകയാണ്. വാക്കുകളിലൂടെ കർമ്മങ്ങളിലൂടെ ഈ സത്യത്തെ തള്ളിപ്പറയുക എന്നത് പ്രകടമാകുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. അതാണ് കഫറു വ കദബു എന്ന് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ടുമായി അല്ലേ. സന്മാർഗം സ്വീകരിക്കുന്നവർക്ക് സ്വസ്ഥമായ സമാധാനപൂർണമായ ജീവിതം, അല്ലാത്തവർക്ക് നരകശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത്. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് രണ്ടിനും എന്നുകൂടി ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇനി വരുന്ന സൂക്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രായേൽ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. ഇതുവരെയുള്ള ആയത്തുകൾ, ഇതുവരെ കടന്നുപോയ 39 ആയത്തുകൾ മൊത്തം മനുഷ്യ സമൂഹത്തെ അഭിമുഖീകരിച്ചു കൊണ്ടായിരുന്നു. എന്നാൽ ഇനി 40 മുതൽ ഏതാണ്ട് 141 വരെ, ഒന്നാമത്തെ ജുസുവിന്റെ അവസാനം വരെയും ഇസ്രായേൽ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പടച്ചതമ്പുരാൻ വചനങ്ങൾ അവതരിപ്പിക്കുന്നത്. ആരാണ് ഇസ്രായേൽ? യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ അല്ലെ. യാക്കൂബ് അലൈഹി ഇസ്ലാം ആരാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പുത്രൻ, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ പുത്രനാണ് യാക്കൂബ് അലൈഹി ഇസ്ലാം. രണ്ട് ധാരകൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ നിന്ന് പ്രമുഖമായ രണ്ട് കുടുംബ പരമ്പരകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒന്ന് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെതാണ്, മറ്റേത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിൻ്റെതാണ്. ആ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ പുത്രനാണ് യാക്കൂബ് അലൈഹി ഇസ്ലാം. അദ്ദേഹത്തിന്റെ മറ്റൊരു നാമമാണ് ഇസ്രായീൽ എന്നത്. ഇസ്ര അടിമ, ഈൽ ദൈവം, ദൈവത്തിന്റെ അടിമ എന്നാണ് ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം. അബ്ദുല്ല എന്ന് തന്നെ. അങ്ങനെയാണ് പിന്നീട് ആ സമൂഹം ബനു ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് കാണാം. യാക്കൂബ് അലൈഹി ഇസ്ലാമിന് 12 മക്കളായിരുന്നു. അത് 12 ഗോത്രങ്ങളായിട്ട് രൂപപ്പെട്ട് പിന്നീട് അത് ധാരാളമായി വികാസം പ്രാപിച്ച് ലോകത്തിന്റെ പല ഭാഗത്തും അവര് പെറ്റുപെരുകുന്നു, വ്യാപിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഇസ്രായേൽ സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ അഭിസംബോധന ചെയ്യാണ്. അതിൻ്റെ ഒരു കാരണം മദീനയിലാണല്ലോ വചനം അവതരിക്കുന്നത്. മദീനയില് ഈ വചനങ്ങൾ അവതരിക്കുമ്പോൾ മദീനയിൽ ജൂത ഗോത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ബനു ഖുറൈള, ബനു ഖൈനുഖ തുടങ്ങിയ ഗോത്രങ്ങൾ അവിടെ നിലനിൽക്കുന്നു, ബനു നളീർ. അതുകൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് കൂടിയാണ് ഈ അള്ളാഹു സുബ്ഹാനഹു വതആല യാ ബനി ഇസ്രായീൽ എന്ന് വിളിക്കുന്നത് എന്ന് കാണാം. യാ ബനി ഇസ്രായീൽ, യാ എ ബനി സന്തതികൾ എന്നാണ്. ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ. എന്താ ഇങ്ങനെ വിളിക്കാൻ കാരണം? യാക്കൂബ് അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ഉത്തമനായ ദാസനും പ്രവാചകനുമാണ്. ആ നല്ല വാപ്പാന്റെ മക്കളെ എന്നാണ് വിളിക്കുന്നത്. ആ വാപ്പ എത്ര നല്ലതായിരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറ്റിപ്പോയത് എന്ന് അവരോട് ചോദിക്കുകയാണ് യാ ബനി ഇസ്രായീൽ. അതാണ് വരാൻ പോകുന്നത്. ഉദ്ഖുറു, നിങ്ങൾ ഓർക്കണം. സ്മരിച്ചു, ഉദ്ഖുർ, നീ ഓർക്കുക. ഉദ്കുറു നിങ്ങൾ ഓർക്കുവിൻ, ഞമ്മത്തി എന്റെ അനുഗ്രഹത്തെ ഓർക്കുവിൻ. ഞമ്മത്തി അള്ളാഹുവാണ് പറയുന്നത്, ഞമ്മത്തി എന്റെ അനുഗ്രഹം. അള്ളാഹു മാത്രമാണല്ലോ അനുഗ്രഹം ചൊരിയാൻ കഴിയുന്നവൻ, അനുഗ്രഹദാതാവ്. അല്ലത്തി ആ അനുഗ്രഹം, അൻഅംതു ഞാൻ അനുഗ്രഹിച്ച് നൽകിയതാണ്, അലൈക്കും നിങ്ങൾക്കുമേൽ, നിങ്ങൾക്കുമേൽ ഞാൻ ചൊരിഞ്ഞതായ എന്റെ അനുഗ്രഹത്തെ നിങ്ങൾ സ്മരിക്കുവിൻ. അനുഗ്രഹ സ്മരണ എന്നത് വലിയ നന്ദിബോധത്തിന്റെ ഭാഗമാണ്. അത് അള്ളാഹു തന്നെ നമ്മെ പഠിപ്പിക്കാൻ പോവാണ്. ഇവിടെ ഈ ആയത്തുകളില്, ഇനി വരാൻ പോകുന്ന 43 വരെയുള്ള ആയത്തുകളില്, അള്ളാഹു 12 കൽപ്പനകൾ ഇസ്രായേലിനെ മുൻനിർത്തിക്കൊണ്ട് നൽകുന്നുണ്ട്. നമുക്കും ബാധകമാണ് ഈ കൽപ്പനകൾ എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മോട് കൂടിയാണ് ഈ പറയുന്നത്. അന്ന് അവരായിരുന്നു ആദർശ സമൂഹം. പിന്നീട് എന്തായി? അവര് വ്യതിചലിച്ചു. ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറിപ്പോയപ്പോ അള്ളാഹു തആല അവരിൽ നിന്ന് ഇസ്ലാമിക നേതൃത്വം തന്നെ തിരിച്ചു വാങ്ങി. എന്നിട്ടാണ് ഇസ്മായിൽ പരമ്പരയിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഇസ്ലാമിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അല്ലെ, അൽബഖറയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ വരുന്നുണ്ട്. ഖിബ്ല മാറ്റം, നേത്രമാറ്റം എന്ന വിഷയം വരും. അപ്പൊ അങ്ങനെ സംഭവിച്ചാണ്. അതിനാൽ നിങ്ങൾ തിരിച്ചു വരണം. അതിനു വേണ്ടിയിട്ട് ഇസ്രായേലർക്ക് അള്ളാഹു തആല നൽകുന്ന ചില മാർഗനിർദ്ദേശങ്ങളാണ് ഈ സൂക്തങ്ങൾ എന്ന് കാണാം. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത്, ഉൽക്കുറു നിഅമത്തി അല്ലത്തി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്കുമേൽ വർഷിച്ച എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്തായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അടുത്ത സൂക്തങ്ങളിൽ തന്നെ വരാൻ പോകുന്നുണ്ട്. 47 ആയത്തില് വഅന്നി ഫള്ളൽതുക്കും അലൽ ആലമീൻ എന്ന് പറയുന്നു. ഞാൻ നിങ്ങളെ ലോകരിൽ ശ്രേഷ്ഠരാക്കി എന്ന് പറഞ്ഞാൽ ദീർഘകാലം ലോകത്തെ ഇസ്ലാമിക നേതൃത്വം അവരുടെ കയ്യിലാണ്. പ്രവാചകന്മാരുടെ വലിയ പരമ്പര ആ സമൂഹത്തിൽ വരുന്നുണ്ട്. പ്രവാചകന്മാരും അതുപോലെ തന്നെ പ്രവാചകന്മാരായ ഭരണാധികാരികളും, യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പോലെ, ദാവൂദ് സുലൈമാൻ അലൈഹിമസ്സലാമിനെ പോലെ, ഇങ്ങനെയുള്ള പ്രവാചകന്മാരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പൊ അതിനാൽ എത്രയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കൂ എന്നാണ് ആദ്യം നൽകുന്ന കൽപ്പന എന്ന് കാണാം. രണ്ടാമത് പറയാണ് പൂർത്തീകരിച്ചു. ഔഫ യു ഫി എന്നാണ് അതിന്റെ ഭാവികാല രൂപം. ഇവിടെ കൽപ്പനയാണ്, ഔഫി നീ പൂർത്തീകരിക്കുക, ഔഫു ബഹുവചനമാണ്, നിങ്ങൾ പൂർത്തീകരിക്കുവിൻ. എന്താ പൂർത്തീകരിക്കേണ്ടത്? ബി അഹ്ദി എന്നോടുള്ള കരാർ, അഹ്ദ് കരാർ, ബഹുവചനം ഉഹൂദ്. ബി അഹ്ദി എന്നോടുള്ള കരാർ പൂർത്തീകരിക്കും. ഇതൊരു കണ്ടീഷണലാണ്. എന്താ എന്നിട്ട് പറയുന്നത്? ഊഫി ഞാനും പൂർത്തീകരിക്കാം, ബി അഹ്ദിക്കും നിങ്ങളോടുള്ള എന്റെ കരാറ് ഞാനും പൂർത്തീകരിക്കും എന്നാ പറഞ്ഞത്. ആദ്യം നിങ്ങൾ എന്നോടുള്ള കരാർ പൂർത്തീകരിക്കണം. അങ്ങനെയാണ് കണ്ടീഷൻ പറയാം. ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, നിങ്ങൾ അള്ളാഹുവെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. ഈ ശൈലിയിൽ നിങ്ങൾ അള്ളാഹുവോടുള്ള കരാറ് പൂർത്തീകരിക്കും. അതെന്താണ്? പടച്ചോനെ ഇബാദത്ത് ചെയ്യാം, പടച്ചോൻ തന്ന നിയമവിധികൾ, വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അതാണ് അള്ളാഹുവിന്റെ, അള്ളാഹുവോടുള്ള നമ്മുടെ കരാറ്. ആ കരാറ് പൂർത്തീകരിച്ചാൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയും എന്നിവിടെ വാക്ക് തരാണ്. നിങ്ങളിപ്പോ നിന്ദ്യരും പതിതരുമായി മാറി, ഇനി അങ്ങോട്ട് വരാൻ പോകുന്നുണ്ട് അല്ലെ. ചരിത്രത്തില് അങ്ങനെയൊക്കെ ഒരു ഘട്ടമാണല്ലോ അവർക്കുണ്ടായത്. എന്താ കാരണം? നിങ്ങള് എന്റെ കൽപ്പന നടപ്പാക്കിയില്ല, ഞാനുമായുള്ള കരാർ ലംഘിച്ചു. അതിനാൽ അത് നിങ്ങൾ നിലനിർത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും, ഞാൻ നിങ്ങളോടുള്ള കരാരും പൂർത്തീകരിക്കും. ഇപ്പൊ നിങ്ങൾ അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇപ്പൊ പുതുതായി വന്ന, അന്തിമമായി വന്ന അന്ത്യപ്രവാചകനെയും വേദഗ്രന്ഥത്തെ നിങ്ങൾ സ്വീകരിക്കണം. അത് എന്നോടുള്ള കരാറാണ്. കാരണം അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ നേരത്തെ കരാറിൽ ഏർപ്പെട്ടത് അല്ലെ. നിങ്ങളുടെ വേദങ്ങളിലൊക്കെ അത് പറയുന്നില്ലേ, ഇനിയും പ്രവാചകന്മാർ വരും, അപ്പോ അന്ന് ജീവിച്ചിരിക്കുന്നവർ ആ പ്രവാചകന്മാരെ സത്യപ്പെടുത്തണം എന്ന് പറഞ്ഞതാണ്. ആ കരാറാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടത്. നിങ്ങൾ ജൂത സമൂഹവും ക്രൈസ്തവ സമൂഹവും ഒക്കെ ആയിട്ട് മാറിയിട്ട് ഈ സത്യത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയില്ലേ? അങ്ങനെ സംഭവിക്കരുത്. ഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും വ ഇയ്യായ ഫർഹബൂൻ. അതോട് ചേർത്ത് പറയാണ് വ ഇയ്യായ. ഇയ്യ ഫാത്തിഹ നമ്മൾ പഠിച്ചില്ലേ, മാത്രം ഇയ്യാക്ക, ഇയ്യായ എന്നെ മാത്രം. ഫർഹബൂൻ, ഫർഹിബ യർഹബു, ഭയപ്പെട്ടു എന്നാണ് വാക്കിന്റെ അർത്ഥം, ഭയപ്പെടുക. റഹ്ബത്ത് എന്നത് ഭയം എന്ന വാക്കിന് ഉപയോഗിക്കുന്നതാണ്. അത് കേവലമായൊരു ഭയമല്ല, ഗാംഭീര്യവും പ്രൗഢിയും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒന്നിനോട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു ആദരവിൽ കലർന്ന ഭയമുണ്ടല്ലോ, അതാണ് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. പടച്ചോന്റെ അർശിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഭാവം എന്ന് പറയുമ്പോൾ ആ തലത്തിലുള്ള അവസ്ഥയാണ്. മറ്റത് വേറെ പല വാക്കുകളും ഹഷിയ, ഹാഫ ഇങ്ങനെ തുടങ്ങിയിട്ട് ഭയന്നു എന്നതിന് അറബി ഭാഷയിൽ ഉപയോഗിക്കും. ഇയ്യായ ഫർഹബൂൻ, ഇത് ഇയ്യാക നഅബുദുവിന്റെ ഭാഗം തന്നെയാണ് അല്ലെ. ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു, അതിന്റെ ഭാഗമായിട്ട് നിന്നെ മാത്രം ഭയപ്പെടുന്നു. കാരണം ആ നിലയ്ക്ക് നിന്റെ ഗാംഭീര്യത്തെ, നിന്റെ മഹത്വത്തെ എല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതിൽ നിന്ന് മനസ്സിൽ രൂപപ്പെടുന്ന വികാരപരവശമായ ഭയ മാനസികാവസ്ഥയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇയ്യായ ഫർഹബൂൻ. അപ്പൊ ഈ ആയത്തില് മൂന്ന് കൽപ്പനകൾ വരുന്നു 40-ാമത്തെ ആയത്തിൽ. ഒന്നാമത്തേത്, ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയാണ്, ഉദ്കുറു നിഅമത്തി അല്ലത്തി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് മേൽ ചൊരിഞ്ഞ എന്റെ അനുഗ്രഹത്തെ നിങ്ങൾ സ്മരിക്കുവിൻ എന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തേത്, ഔഫു ബിഅഹ്ദി, എന്നോടുള്ള കരാർ നിങ്ങൾ പാലിക്കൂ. ഊഫി ബിഅഹ്ദിക്കും, ഞാൻ നിങ്ങളോടുള്ള കരാറും പാലിക്കും. മൂന്നാമത്തേത്, വഇയ്യായ ഫർഹബൂൻ, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടണം, എന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്നതിൽ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകണം. ആ ഭയം എന്നത് ഒരു സാങ്കേതിക അർത്ഥത്തിലുള്ള ഭയമല്ല, സ്നേഹത്താലുള്ള ഭയം തന്നെയാണ്. സ്നേഹിക്കുന്നവർക്കിടയിൽ ഉണ്ടാകുന്ന പേടി എന്തായിരിക്കും? ഇയാൾ എന്നെ കത്തി കൊണ്ട് കുത്തുമെന്നാണോ? അല്ലല്ലോ, ഇദ്ദേഹത്തിന്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും പേടി. അതിൽ നിന്നാണ് പടച്ചോൻ നമ്മൾ പേടിക്കേണ്ടത്. അല്ലാതെ കേവലമായ ഭയമല്ല. ആ നിലയില് അള്ളാഹുവോട് ചേർന്നു നിന്ന് നിങ്ങൾ സഞ്ചരിക്കാൻ ശ്രമിക്കൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രായേൽ സമൂഹത്തോട് ആവശ്യപ്പെടുകയാണ്. ഈ സൂക്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മോടുകൂടിയാണ് അള്ളാഹു തആല സംസാരിക്കുന്നത് എന്ന് ഓർത്തിരിക്കണം. അതേപോലെ കഴിഞ്ഞ ആയത്തുകൾ ആദം അലൈഹി ഇസ്ലാമിന്റെയും ഹവ്വാ ബീവിയുടെയും സ്വർഗപ്രവേശം, അതുപോലെ സ്വർഗത്തിൽ നിന്ന് പുറത്തു വരുന്നത്, പിന്നെ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുന്നത്, അത് വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് എന്നും നാം തിരിച്ചറിയണം. ആ പ്രവാചകന്മാരുടെ പിന്മുറക്കാരായി വന്ന നമ്മളാണല്ലോ ഇന്ന് ആ ഹിദായത്തിന്റെ വക്താക്കളാവേണ്ടതും സമൂഹത്തിനത് പ്രസരിപ്പിച്ചു കൊടുക്കേണ്ടതും. ആ നിലയില് ഈ സൂക്തങ്ങളുടെ പൊരുൾ ഉൾക്കൊള്ളുവാൻ കൂടുതൽ മനനം ചെയ്ത് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ പഠന പരിപാടി കൂടുതൽ സജീവമാക്കാൻ നമ്മളാൽ കഴിയും വിധത്തിൽ സഹോദരി സഹോദരങ്ങളെ ഈ സംരംഭത്തോട് ചേർത്ത് നിൽക്കാൻ ശ്രമിക്കുക. പടച്ചവനെ ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, സ്വർഗമാണല്ലോ ഞങ്ങളുടെ തറവാട്. ആ തറവാട്ടിലേക്ക് തിരിച്ചെത്തുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. അതിനിടയിൽ ഉള്ള പൈശാചികമായ എല്ലാ ഇടപെടലുകളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ റബ്ബെ. ഞങ്ങളുടെ ഈ ക്ലാസ് തന്നെ നിന്റെ സ്വർഗം തേടിയുള്ള ഒരു യാത്രയാണ് റബ്ബെ. ഈ സ്വർഗ മാർഗത്തിൽ വിലങ്ങുതടിയായിട്ട് പൈശാചികമായ അലസതയും അതുപോലെയുള്ള അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങൾ നീ മോചിപ്പിക്കണേ റബ്ബെ. പടച്ചവനെ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട്, പലരും വസീയത്ത് ചെയ്തിട്ടുണ്ട് നാഥ. ക്യാൻസർ, അതുപോലെ കിഡ്നി സംബന്ധമായ അസുഖം, കരൾ സംബന്ധമായ അസുഖം, ഇങ്ങനെ തുടങ്ങി പല വിധത്തിലുള്ള അസുഖങ്ങളെ കുറിച്ചുള്ള വാർത്തകളാണ് റബ്ബെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഷാൻ കഴിഞ്ഞ ദിവസം കൊടുന്നനെ വീണ് പ്രയാസകരമായ അവസ്ഥയിൽ ആശുപത്രിയിലാണ്. ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ആതുര സേവകനാണ് നാഥ. ഞങ്ങൾക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കണ റബ്ബെ. പടച്ചവനെ, സകല രോഗങ്ങളിൽ നിന്നും മുക്തി നൽകണ റബ്ബെ. മനസ്സമാധാനത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ നാഥ. പടച്ചവനെ, ഖുർആൻ പഠന മാർഗത്തിൽ സഹകരിക്കുന്ന ഞങ്ങൾക്കെല്ലാം സകല അനുഗ്രഹങ്ങളും ചൊരിയണേ നാഥ. ഈ സംരംഭത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ റബ്ബെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.